അഞ്ചാം അധ്യായം അതിന്റെ ഒന്നാമതു വേദവാക്യം.
ഭൂഡാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു.
വളരെ ശക്തമായ അനേക സ്റ്റേജുകളിൽ അനേക സമയങ്ങളിൽ കേട്ടു പരിചയമുള്ള വേദവാക്യമാണ് ഇന്ന് രാത്രി ഇവിടെ വായിച്ച് ശ്രമിച്ചിരിക്കുന്നത്. ഈ വാക്യം പ്രസംഗിക്കാത്ത ദൈവദാസന്മാർ കുറവായിരിക്കാം, കേൾക്കാത്ത ദൈവജനങ്ങളും കുറവായിരിക്കാം. ഇന്ന് രാത്രി ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് വളരെ വേഗത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മൂന്ന് ഭവനത്തെ കുറിച്ച് പ്രസംഗിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുക. ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളെക്കാൾ കൂടുതൽ പുറത്ത് അനേകർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വളരെ ദൂരത്തുനിന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവിടെ ഞങ്ങൾക്ക് വഴി പറഞ്ഞത് ഇന്ന സ്ഥലത്ത് ഒരു പാട്ട് കേൾക്കുന്ന കേട്ടോ, അവിടെ ഈ മീറ്റിംഗ് നടക്കുന്ന സ്ഥലമാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അനേകർ ഈ മീറ്റിങ്ങിനെ ശ്രദ്ധിക്കുന്നുണ്ട്, അനേകർ ഈ മീറ്റിങ്ങിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ലളിതമായി പ്രസംഗിച്ചില്ലെങ്കിൽ പുറത്തുനിന്ന് കേൾക്കുന്നവർക്ക് അരോചകമായി തോന്നിയേക്കാം, അവർ ശ്രദ്ധിക്കാതെ വന്നേക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പ്രസംഗം ഉപയോഗശൂന്യമായി പോകും. അതുകൊണ്ട് അകത്തിരിക്കുന്നവരെക്കാൾ കൂടുതൽ പുറത്തുള്ളവർ കൂടി പ്രയോജനപ്പെടേണ്ടതിനെ ഞാൻ ലളിതമായി വചനത്തിൽ കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കൾ പ്രാർത്ഥനയോടെ ആയിരിക്കണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ മൂന്ന് ഭവനത്തെ കുറിച്ച് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുക. അതിൽ രണ്ടു ഭവനം ശാശ്വത ഭവനം അല്ല, നിത്യഭവനം അല്ല. രണ്ടു ഭവനത്തിൽ ഒരു മനുഷ്യനും സ്ഥിരതയില്ല. മൂന്നാമത്തെ ഭവനം ഏതു മനുഷ്യനും നിത്യമാണ്. ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ട മൂന്ന് ഭവനത്തിൽ ഒന്നാമത്തെ ഭവനം സങ്കീർത്തനക്കാരൻ 139 സങ്കീർത്തനം 13 വാക്യത്തിൽ ഇങ്ങനെ ഓർപ്പിച്ചിരിക്കുന്നു. 139 സങ്കീർത്തനം 13 വേദവാക്യം. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെനഞ്ഞു. പ്രൈസ് ദ ലോർഡ്. എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെനഞ്ഞു. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഭവനം, ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലെയും ആദ്യത്തെ വീട്, ആദ്യത്തെ ഭവനം അമ്മയുടെ ഗർഭപാത്രമാണ്. അമ്മയുടെ ഗർഭപാത്രം ഒരു മനുഷ്യനും സ്ഥിരമായ വാസസ്ഥലമല്ല. ആ വീട് വിട്ടുപോകുവാൻ ആർക്കും ഇഷ്ടമല്ല, പക്ഷേ ആ വീട് വിട്ടേ പറ്റൂ. മെഡിക്കൽ സയൻസ് പഠിപ്പിക്കുന്നതനുസരിച്ചാണെങ്കിൽ 9 മാസവും 9 ദിവസവും 9 നാഴികയും 9 വിനാഴികയും മാത്രമേ ഒരു കുഞ്ഞിനെ അവന്റെ ആദ്യ ഭവനമായ അമ്മയുടെ ഗർഭപാത്രത്തിൽ പാർക്കുവാൻ അവസരമുള്ളൂ. അനേകർക്കും അത്രയും നാൾ പോലും കഴിയുവാൻ കഴിയുന്നില്ല. 8 മാസമോ 8.5 മാസമോ 9 മാസമോ ആകുമ്പോൾ ആ വീട് പലരും വിട്ടുമാറേണ്ടി വരുന്നു. ഏതെങ്കിലും കാരണവശാൽ ഈ ഭവനം വിട്ടുവരുവാൻ ആഗ്രഹിക്കാതെ ഒരു ശിശു അവന് ആദ്യ വീട്ടിൽ പാർത്താൻ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ വ്യക്തിയെ, ആ കുഞ്ഞിനെ ആ വീട്ടിൽ നിന്ന് പുറത്തെടുത്തിരിക്കും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഈ അമ്മയുടെ ഗർഭപാത്രം 7 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ഗർഭപാത്രത്തിലെ സൈഡിലെ അറയ്ക്കകത്ത് ഒരു ബിന്ദുവായി സ്പോട്ടായി വീഴപ്പെടുന്ന ജീവാണു. 7 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള മെഡിക്കൽ സയൻസ് പറയുന്നത് 56-ാമത്തെ ദിവസം ശരീരഭാഗം ഉളവായി മൂക്കും കണ്ണും ചെവിയും നാവും ശരീരഭാഗം പ്രത്യക്ഷപ്പെടുന്ന ഒരു ജീവന്റെ ഉടമയായി ഒരു മനുഷ്യ ശിശുവായി ആണോ പെണ്ണോവായി അമ്മയുടെ ഗർഭപാത്രത്തിൽ അതുരുവാകപ്പെടുന്നു. 56 ദിവസം കഴിഞ്ഞാൽ ആ ശിശുവിനെ ഇല്ലാതാക്കിയാൽ അത് കുലപാതകമാണ്, അത് പാപമാണ്, അത് തെറ്റാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ 56 ദിവസം മുതൽ രൂപം പ്രാപിച്ചു വളരുന്ന കുഞ്ഞ് 9 മാസം ഗർഭപാത്രയറയിൽ കിടന്ന് വളരുവാൻ തുടങ്ങും. ഈ കുഞ്ഞു വളരും തോറും ഗർഭപാത്രയറയും വളരുവാൻ തുടങ്ങും. 9 മാസവും 9 ദിവസവും 9 നാഴികയും 9 വിനാഴികയും കഴിയുമ്പോൾ ഈ ശിശു കിടക്കുന്ന ഗർഭപാത്രം എന്ന വീട് ചുരുങ്ങുവാൻ തുടങ്ങും. അതിനകത്ത് സുരക്ഷിതമായി പാർത്തിരുന്ന ശിശുവിനെ പിന്നെ ആ വീടിന് അസഹ്യമായി തോന്നുന്നു. അന്ന് വരെ സുഖമായി ജീവിച്ച അവസ്ഥ മാറുന്നു, അതിന് ഞെരിങ്ങൽ അനുഭവപ്പെടുന്നു, അതിന് ഭാരം നേരിടുന്നു. ആ വീട് അതിന് പുറത്തേക്ക് തള്ളുവാൻ തുടങ്ങുന്നു. അതൊരിക്കലും ആഗ്രഹിക്കാത്ത, ഒരിക്കലും ഇഷ്ടപ്പെടാത്ത 2-ാമത്തെ വീട്ടിലേക്ക് അത് ജന്മം പ്രാപിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഒരു മനുഷ്യനും അവന്റെ ആദ്യ വീട് ശാശ്വതമല്ല. ഒരു മനുഷ്യനും അവന്റെ ആദ്യ വീട് സ്ഥിരതയല്ല. 9 മാസവും ദിവസവും കഴിയുമ്പോൾ ആ വീട് വിട്ടേ മതിയാകത്തുള്ളൂ, ഇല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ആ വ്യക്തിയെ പുറത്തെടുത്തിരിക്കും. പ്രൈസലോ. പക്ഷേ ആ വീട് വിട്ടു കഴിഞ്ഞ് ആ കുഞ്ഞ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത 2-ാമത്തെ വീട്ടിലേക്ക് വരികയാ. 2-ാമത്തെ വീട്ടിലേക്ക് വരുക, ആ കുഞ്ഞിന് അല്പം പോലും ഇഷ്ടമില്ല, ആർക്കും ഇഷ്ടമില്ല. നിങ്ങൾക്കറിയാം, ഒരു കുഞ്ഞു പോലും ചിരിച്ചുകൊണ്ട് ജനിച്ചിട്ടില്ല, ചിരിച്ചുകൊണ്ട് ഇന്ന് വരെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ കാട്ടിത്ത, ഞാൻ ക്ഷമ ചോദിക്കാം. ഏത് കുഞ്ഞ് ജനിച്ചോ അതിന് ശബ്ദം പുറത്തെടുക്കാൻ കഴിഞ്ഞോ അത് കരഞ്ഞോണ്ടേ ജനിച്ചിട്ടുള്ളൂ. അതിനൊട്ടും ഇഷ്ടമല്ല ഈ 2-ാമത്തെ വീട്ടിലേക്ക് വരാൻ. 2-ാമത്തെ വീട് ഭൂമിയാ. പ്രൈസ് ദ ലോർഡ്. 1-ാമത്തെ വീട് അമ്മയുടെ ഗർഭപാത്രം. ആ വീട്ടിൽ അധികം നാൾ പാർക്കാൻ പറ്റില്ല, കൊതിച്ചാലും പറ്റില്ല. 2-ാമത്തെ വീട്ടിൽ വരണം. 2-ാമത്തെ വീട് ഭൂമിയാ. ഈ ഭൂമിയായ വീട്ടിൽ ഇഷ്ടമല്ലാതെ വന്നെങ്കിലും ഇഷ്ടപ്പെടാൻ തുടങ്ങി വിട്ടുപിരിയാൻ കഴിയാത്ത വീടായി മാറും 2-ാമത്തെ വീട്. പ്രൈസ് ദ ലോർഡ്. ഇഷ്ടമല്ലാതെ വന്നത്, ഇഷ്ടമല്ലാതെ വന്ന വീട്ടിൽ നിന്ന് പിന്നെ പോകുവാനേ ഇഷ്ടമില്ല. പ്രസംഗിക്കുന്ന പാസ്റ്റർമാർ പ്രസംഗിക്കും, കർത്താവേ വേഗം വരണമേ. പാസ്റ്റർമാർ പ്രസംഗിക്കുന്ന പാസ്റ്റർമാരെ വീട്ടിലേക്ക് ചെന്നാൽ 2-ാമത്തെ നിലയുടെ മേൽ കമ്പി വീണ്ടും വിട്ടേക്കാം 3-ാം നില പണിയാൻ. അതിന്റെ അർത്ഥം എന്നാ? അർത്ഥം ഇത്രയേ ഉള്ളൂ, നാം വരണമേന്ന് പറഞ്ഞാലും ഉള്ളിൽ ചിന്ത ഇപ്പോഴെങ്ങും വരണ്ടെന്ന. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സത്യമല്ലേ? സത്യമല്ലേ? ന്യായമല്ലേ? ചിന്തിച്ചു നോക്ക്. ഈ വീട് വിട്ടുപോകാൻ ആർക്കും ഇഷ്ടമല്ല. ഞാൻ കേട്ട ഒരു കാര്യം പറയാം. നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് ഇളവട്ടം എന്ന ഭാഗത്ത് 105 വയസ്സുള്ള ഒരമ്മച്ചിയുണ്ട് പോലും. 105 വയസ്സുള്ള അമ്മച്ചിക്ക് 6 മക്കളാ. 6 മക്കളിൽ 5 മക്കളും നല്ല പ്രായത്തിൽ മരിച്ചു.
എന്ന് പറഞ്ഞാൽ നല്ല പ്രായം ചെന്ന് മരിച്ചു. ഓരോ മകൻ മരിക്കുമ്പോഴും അമ്മച്ചി രണ്ടാം മോൻ, മൂന്നാം മോൻ, നാലാം മോൻ, ഇങ്ങനെ ഓരോ മോന്റെ വീട്ടിൽ മാറി മാറി താമസമായി. ആദ്യം മൂത്ത മോന്റെ കൂടെ താമസിച്ചു, അമ്മച്ചി മരിച്ചില്ല, മൂത്ത മോൻ മരിച്ചു. അമ്മച്ചി രണ്ടാമത്തെ മോന്റെ വീട്ടിൽ കൊണ്ടുവന്നു. കുറെ നാള് കഴിഞ്ഞ് രണ്ടാമത്തെ മകൻ മരിച്ചു, അമ്മച്ചിയെ മൂന്നാമത്തെ വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ അഞ്ചാം മക്കളും മരിച്ചു, അമ്മച്ചി മരിച്ചില്ല, അമ്മച്ചിക്ക് 105 വയസ്സായി. അമ്മച്ചിയെ കാണാൻ ചെന്നപ്പോൾ അമ്മച്ചി പറഞ്ഞൊരു വാക്കിങ്ങനെയാ, ഇപ്പൊ അമ്മച്ചി വാർക്കുന്ന ആറാമത്തെ മോനോട് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ആറാമത്തെ മോന്റെ കൂടിയാ. അമ്മച്ചിയുടെ സങ്കടം ഇങ്ങനെയാ, ഇവനോടി മരിച്ചാൽ ഞാൻ പിന്നെ ആരുടെ കൂടെ താമസിക്കുമെന്ന്, ഇവനോടി മരിച്ചാൽ പിന്നെ ഞാൻ ആരുടെ കൂടെ താമസിക്കും. അതിന്റെ അർത്ഥം ഇവൻ മരിച്ചാലും അമ്മച്ചിക്ക് മരിക്കാൻ താല്പര്യമില്ല. ഓർത്തു നോക്കണേ, വയസ്സ് 105 കഴിഞ്ഞു, അപ്പോഴും ആഗ്രഹം ഇപ്പോഴെങ്ങും തീരല്ലേ എന്നാ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ രണ്ടാമത്തെ വീട് വിട്ടുപോകുവാൻ ഇഷ്ടമില്ലെങ്കിലും സ്നേഹിത വിട്ടാ മതിയാകൂ ഈ വീട്. പ്രൈസ് ദ ലോർഡ്. ഒരു കവി പാടിയേക്കുന്ന ഇങ്ങനെയാ, കുഞ്ഞേക്കാൾ 4 മുപ്പറ്റിക്കാൾ 2 60 3 80 6 ആ കവിയുടെ ഭാവന ഇങ്ങനെയാ, കുഞ്ഞു പ്രായത്തിൽ 4 നടക്കും എന്ന് പറഞ്ഞ 2 2 ചേർന്ന് എഴഞ്ഞ 4. ഇതൊന്നും പറ്റൂല, 30 എഴഞ്ഞു കിടന്നാൽ വട്ടാനാന്ന് പറയും. അതുകൊണ്ട് കുഞ്ഞേക്കാൾ 4, അത് കഴിയുമ്പോൾ മുപ്പറ്റിക്കാൽ 2, 50 ഞാനെന്ന് പറഞ്ഞ് 2. പക്ഷെ ഈ 2 നടപ്പും അധികം നാൾ പറ്റൂലെന്ന് കവി പറയുക. 60 കാല് പടയ്ക്കാൻ തുടങ്ങും. കാല് പടയ്ക്കാൻ തുടങ്ങുമ്പോൾ നടക്കാൻ വയ്യ, കാലിൽ മസിൽ കയറിപ്പിടിക്കും, ഞരമ്പുകൾ കൊച്ചിപ്പിടിക്കും. അങ്ങനെ വരുമ്പോൾ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ 8-10 ഞെട്ട ഒരുമിച്ച്, എന്നിട്ടൊരു വെപ്പറാളം, പിന്നെ ചൂടുവെപ്പ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പച്ചില് നടക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു 3 കാല വടിക്കാലൂടി പിടിച്ച് നടക്കാൻ തുടങ്ങും. കണ്ടോ, 60 3. ഈ 3 നടന്നു നടന്നു പോകുമ്പോൾ കവി പറയുക, 80 6, 80 സമയത്ത് വടിയും വിറയ്ക്കും, കാലും വിറയ്ക്കും, കൈയും വിറയ്ക്കും, ദേഹവും വിറയ്ക്കും, സംസാരിക്കുന്നതും വിറയ്ക്കും. ആകെ വിറയ്ക്കുമ്പോൾ മോൻ വിളിച്ചു, അപ്പച്ച ഇനി ടെൻഷനിൽ പോകണ്ട, ഇവിടെ കിടന്നോ എന്ന് പറഞ്ഞ് 4 കട്ടിലേക്ക് എത്തി കിടത്തും. അങ്ങനെ കട്ടിലെ 4 അപ്പൂപ്പ 2 ചേർന്ന് 6 സലാം പറയും. കവി പറയ, ഈ വീട്ടിൽ നിന്ന് പോകാൻ ഇഷ്ടമില്ലെങ്കിലും സ്നേഹിത നീ വീട് വിട്ടാ മതിയാകൂ. പ്രൈസ് ദ ലോർഡ്. ഞാൻ അനേക സ്റ്റേജിൽ പറഞ്ഞത് ഇത്തരണയിൽ ഒന്നുകൂടി ഓർമ്മയിൽ കൊണ്ടുവരിക, ശ്രദ്ധിക്കണേ. എന്നോടൊരു വ്യക്തി ഇങ്ങനെ ചോദിച്ചു, പാസ്റ്ററേ, ഈ ഭൂമി സ്ഥിരമായി മനുഷ്യന് പാർക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ മനുഷ്യൻ ഈ ഭൂമിയിലാക്കിയത്? കുറെ നാൾ ജീവിക്കും പിന്നെ മരിക്കും, കുറെ നാൾ ജീവിക്കും പിന്നെ മരിക്കും. എന്റെ പൊന്നു ദൈവമക്കളെ, ദൈവവചനം പഠിച്ചു നോക്കണം. ദൈവം രണ്ടാമത് കൊടുത്ത ഈ ഭൂമി, അതാ ഒരു മനുഷ്യന് രണ്ടാമതേൽപ്പിച്ച് ഈ ഭൂമിയിൽ നിന്ന് ഒരു കാലത്തും മരിക്കുവാൻ ദൈവം ഇഷ്ടപ്പെട്ടിരുന്നില്ല. വേദത്തിൽ വായിക്കുന്ന ഇങ്ങനെയാ, ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്ന ഇങ്ങനെയാ, അവനെ ആണും പെണ്ണുമായി ദൈവം സൃഷ്ടിച്ചു. സ്തോത്രം. ആദാമിനെ സൃഷ്ടി പറയുക, അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അവർക്ക് ദൈവം കുറെ വാക്തത്വം കൊടുത്തു. എന്നിട്ട് പറയുക, ആകാശത്തിലെ പറവയിലും ഭൂമിയിലും മൃഗങ്ങൾ മേലും ഇഴജാതികളിന്മേലും ഭൂചരത്തിലുള്ള സർവചരാചരത്തിന്മേലും നിങ്ങൾ അടക്കി വാഴുവി. ആ വാക്ക് ശ്രദ്ധേയമാ, ഭൂമിയെ അടക്കി വാഴുവി. എത്ര വർഷമെന്നോ എത്ര നൂറ്റാണ്ടെന്നോ ദൈവം പറഞ്ഞില്ല, അടക്കി വാഴണം. എത്ര നാൾ വേണേലും പാർക്കാം, എത്ര യുഗം വേണേലും പാർക്കാം. എന്നിട്ട് ദൈവം പറഞ്ഞു 2 ഉൽപ്പത്തി പുസ്തകം 2 ദൈവം വീണ്ടും പറഞ്ഞു, നിത്യായുസ് നിനക്ക് ഞാൻ തരികയാ, പക്ഷേ എന്റെ പ്രമാണത്തെ എപ്പോ ലംഘിക്കുന്നോ ആ നിമിഷം എന്റെ വാക്ക് ഞാൻ മാറ്റും. പ്രൈസ് ദ ലോർഡ്. ശ്രദ്ധിക്കണേ, ഈ വൃക്ഷഫലം തിന്നരുത്, തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും. ആ വാക്ക് ശ്രദ്ധേയമാ, തിന്നില്ലയോ നീ ഭൂമി അടക്കി വാഴും. പ്രൈസ് ദ ലോർഡ്. അടക്കി വാഴും, അതിൽ മരണമില്ലാത്ത വാഴ്ച, ഒരു കാലത്തും മരിക്കാത്ത വാഴ്ച, ഭൂതലത്തെ അടക്കി വാഴും. പക്ഷേ ഞാൻ വെച്ച നിയമത്തെ, പ്രമാണത്തെ എതിർത്ത്, എന്റെ വാക്കിനെ വ്യതിചലിച്ച്, എന്റെ പ്രമാണത്തെ ത്യജിച്ച് നീ ജീവിച്ചാൽ നിന്റെ നിത്യായുസ്സിനെ ഞാൻ വെട്ടിച്ചുരുക്കും. എത്രയാക്കും? ഒരു ദിവസമാക്കി കുറയ്ക്കും. എന്താ ഒരു ദിവസം? ബൈബിളിൽ പറയും, ദൈവമേ ഞങ്ങളുടെ 1000 സംവത്സരം അവിടുത്തെ മുൻപാകെ ഇന്നലെ കഴിഞ്ഞുപോയ ഒരു ദിവസം പോലെ. അതിനർത്ഥം ഇത്രയുള്ളൂ, ദൈവത്തിന്റെ പ്രമാണം നീ ലംഘിച്ചാൽ, ദൈവത്തിന്റെ വ്യവസ്ഥ നീ ലംഘിച്ചാൽ 1000 വയസ്സെത്തും മുൻപ് നീ മരിക്കും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതിനൊരു വ്യവസ്ഥയും കൂടി വെച്ചു, 1000 വയസ്സുവരെ ജീവിക്കാം, അതിനുള്ളിൽ മരിക്കുമെന്ന് പറഞ്ഞ അർത്ഥമല്ല. അർത്ഥം ഇത്രയുള്ളൂ, 1000 ആകുമ്പോഴെങ്കിലും നീ മരിക്കുമെന്നറിഞ്ഞ് പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് അടുക്കുമെന്ന് മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചു. എങ്കിലോ കാൺമാൻ ഭംഗിയുള്ളതെന്ന് കണ്ട് സൗന്ദര്യത്തിൽ വീഴപ്പെട്ട മനുഷ്യൻ നിത്യായുസ്സിനെ വെട്ടിച്ചുരുക്കി 1000ൽ താഴെ പ്രായം ചോദിച്ചു വാങ്ങിയ മനുഷ്യൻ വീണ്ടും പാപം ചെയ്യുന്നതിൽ ഒരു കുറവും വരുത്തിയില്ല. അനേകരും പ്രായം കൂടുമ്പോഴാണ് പാപങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇച്ചിരി കഴിയുമ്പോ വ്യക്തമാക്കാം.
1000ത്തോളടുത്തപ്പോഴും പാപത്തിന് കുറവില്ല. ദൈവം നിശ്ചയിച്ചു മനുഷ്യനെ നോക്കാം.
ഉൽപ്പത്തി പുസ്തകം 6:2 വായിക്കുമോ? ഉൽപ്പത്തി പുസ്തകം ആറിൽ രണ്ട്.
ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു.
ഉൽപ്പത്തി പുസ്തകം 6:2 പറയുന്നു, ഭൂതലത്തിലെ മനുഷ്യന്റെ മേൽ സൗന്ദര്യത്തിലെ നിറഗുണം വന്ന് പതിച്ചപ്പോൾ സൗന്ദര്യത്തിൽ മതിമറന്ന് മനുഷ്യൻ പാപം ചെയ്യുവാൻ തുടങ്ങി. കാൺമാൻ ഭംഗിയുള്ളത് കണ്ടുകൊണ്ട് പാപം ആരംഭിച്ച മനുഷ്യൻ
സൗന്ദര്യത്തിൽ വീണ്ടും വീണു. സൗന്ദര്യത്തിൽ വീഴപ്പെട്ട മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഉൽപ്പത്തി പുസ്തകം 6:3 ദൈവം നിശ്ചയിച്ചു. വായിച്ച പാസ്റ്ററേ,
എന്റെ
ആത്മാവ് ഈ മനുഷ്യന്റെ മേൽ സദാകാലം വസിക്കത്തില്ല,
വാദിച്ചുകൊണ്ടിരിക്കയില്ല.
വായിച്ചോ,
അവൻ ജഡം
ജഡം തന്നെയല്ലോ
എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാൽ ഇവന്മാര് ഗുണം പിടിക്കത്തില്ല,
എത്ര പറഞ്ഞാലും ഇവര് ഗുണം പിടിക്കത്തില്ല, ഇവർ പാപത്തെ വിട്ടുമാറത്തില്ല,
തെറ്റിയൊന്നും വ്യതിചലിക്കത്തില്ല, മാറത്തില്ല. ദൈവം പറഞ്ഞു, ഇവർ ജഡം തന്നെയല്ലോ.
അവന്റെ കാലം
എങ്കിലും 1000 സംവത്സരമായി കുറച്ചവൻ മനുഷ്യന് പാപം മൂത്തപ്പോൾ
ദൈവം നിശ്ചയിച്ചു ഇവന്റെ പ്രായത്തെ വീണ്ടും വെട്ടിച്ചുരുക്കാം. വായിക്കുന്നു കേട്ടോ, എങ്കിലും അവന്റെ ആയുഷ്കാലം 120 സംവത്സരം. പ്രൈസ് ദ ലോർഡ്. നിത്യായുസ്സിനെ 1000 ആക്കി കുറച്ചു, 1120 ആക്കി കുറച്ചു. 120 ആയപ്പോഴെങ്കിലും മരണം അടുക്കൽ വരുമെന്ന് കണ്ട് ദൈവമേ തെറ്റുകൾ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമെന്ന് ഓർത്തുവെങ്കിൽ തെറ്റിപ്പോയി മനുഷ്യൻ. 120 വയസ്സിലും പാപം ചെയ്യാൻ തുടങ്ങി. പ്രൈസ് ദ ലോർഡ്. വായിക്കണ്ട, ഉൽപ്പത്തി 6:6 വായിക്കുമ്പോൾ വായിക്കുന്നു, ഈ മനുഷ്യനെ ഓർത്ത് ദൈവം അനുതപിച്ചു. പ്രൈസ് ദ ലോർഡ്. സഹോദര, നീ പാപം ചെയ്യുമ്പോൾ ദൈവം അനുതപിക്കുക. എന്താ അനുതപിക്കുന്ന ഭാഷ വാക്കുന്നത് വായിച്ചു തരുമോ? 6:6, ഉൽപ്പത്തി 6:6.
താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് അനുതപിച്ചു.
യഹോവ അനുതപിച്ചു,
അതവന്റെ ഹൃദയത്തിന് ദുഃഖം.
മദ്യപാനിയായി മാറുന്ന കാഴ്ച കണ്ടുകൊണ്ട്
നിനക്ക് ജന്മം തന്ന ദൈവം അനുദപിച്ചുകൊണ്ടിരിക്കുക. പ്രൈസലോ, ഹല്ലേലൂയ. നീ പുക വലിച്ച് പുക നീട്ടി ഊതി വിടുന്ന കാഴ്ച കണ്ടോണ്ട് നിന്നെ സൃഷ്ടിച്ച ദൈവം അനുദപിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം, മുറ്റത്തൊരു വാഴ നട്ടിട്ട് വാഴ കൊലയ്ക്കാൻ നോക്കിയപ്പം അതിനിഷ്ടംപോലെ വളമിട്ട് കൊടുത്തു. വളമിട്ട് കൊടുത്ത വാഴ വളർന്നല്ല തടിമുട്ടനായി നിന്ന് കുലയ്ക്കാൻ തുടങ്ങിയപ്പോൾ മണ്ടയടച്ചു പോയാൽ അന്നുവരെ വളമിട്ടവൻ, അന്നുവരെ അതിനു വേണ്ടി നോക്കിയവൻ, അതിന് വെള്ളമൊഴിച്ചവന് എന്തുമാത്രം ദുഃഖമുണ്ടാകും. ക്രൈസ്തലോ, ഇതേ സ്ഥിതിയാണ് നിന്നെ കുറിച്ച് ദൈവത്തിനെ. ക്രൈസ്തലോ, നീ ജനിച്ച ജനനമോർത്ത് നോക്കേ, നിന്റെ മാതാവിന്റെ അരികിൽ കിടന്ന അനവധി സ്ത്രീകൾ പ്രസവിച്ച കുഞ്ഞിനെ ഭൂമി കാണുവാൻ കഴിയാതെ മരണം പിടിച്ചപ്പോൾ ഉദരഫലത്തെ കാത്തുകൊണ്ട് നിനക്ക് ദൈവം ജന്മം തന്നു, തന്നില്ലേ? ക്രൈസ്തലോ, നീ ജനിച്ചതിന് ശേഷം നിന്റെ അയലുവക്കത്ത് എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു, എന്നിട്ടും നിനക്കവൻ മരണം തന്നില്ല. ക്രൈസ്തലോ, നിന്റെ ജന്മസ്ഥലത്ത് അനേകർ പട്ടുപോയപ്പോൾ പട്ടുപോകാതെ നിന്നു. സ്തോത്രം. നിന്റെ ദേശത്ത് പലരും പഠിത്തമില്ലാതിരുന്നപ്പോൾ നീ പഠിത്തമുള്ളവനായി മാറി. അങ്ങനെ എല്ലാ വിധത്തിലും കുറവ് തികഞ്ഞവനായി നീ ഉന്നതിയിലേക്ക് ഉയരുവാൻ തുടങ്ങി. ഉയർന്നുയർന്നുയർന്ന് ഇന്നയോളം എത്തിക്കഴിഞ്ഞപ്പോൾ ഇന്നയോളം എത്തിച്ച ദൈവത്തെ മറന്നാൽ ആ ദൈവം നിന്നെയോർത്ത് അനുദപിക്കത്തില്ലേ? ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പിതാവ് പറഞ്ഞിങ്ങനെയാ, സത്യമല്ലേ? മക്കൾ അപ്പന്റെ വലിപ്പമായി കഴിയുമ്പോൾ അപ്പനെ താനെന്ന് വിളിക്കുന്ന മക്കൾ ഇവിടെയുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുണ്ട്.
അപ്പനോളം വലിപ്പമായാൽ അപ്പനെ താനെന്ന് വിളിക്കുന്നവൻ.
എനിക്കറിയാം, എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു കോളേജ് കുമാരി, അവളെ ഒറ്റ മോളേ ഉള്ളൂ, അവളെ വളർത്തി നല്ല പരുവത്തിൽ അമ്മയും അപ്പനും കൂടി കൊണ്ടുവന്നു. അവൾ നന്നായി വളർന്നു വന്നു. അവൾ വളർന്നു വന്ന് നല്ലൊരു അവസ്ഥയിലെത്തി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക. പഠിച്ച് നല്ല നിലെത്തിയപ്പോൾ അവൾക്ക് ഒരു കാമുകനെ കിട്ടി. ഈ പയ്യനുമായി സ്നേഹത്തിലായി. ഇത് വീട്ടുകാരറിഞ്ഞു. വീട്ടുകാർ പലപ്പോഴും പറഞ്ഞു, കുഞ്ഞേ വേണ്ട 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 വേണ്ട, ഒറ്റ മോളെ നീ ഉള്ളൂ, വേണ്ട. അവൾ അംഗീകരിച്ചില്ല. ഒരു ദിവസം അവളെയും വിളിച്ചുകൊണ്ട് അവൻ അവളുടെ വീട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ, അവൾ വീട്ടിൽ, അവൻ അവന്റെ വീട്ടിൽ വന്നിട്ട് അവളെ വിളിച്ചിറക്കിക്കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അവളോട് അമ്മ പറഞ്ഞു, മോളെ കേരടി അകത്ത് നിന്റെ അമ്മയെ പറഞ്ഞ കേരടി അകത്ത്. ഉടനെ അവള് പറയുക, ഞാനൊരു ചോദ്യം ചോദിക്കട്ട്. അന്നിട്ട് ചോദിച്ച ചോദ്യം ശക്തമായി കേൾക്കണം. സ്വന്തം മാതാവിനെ അമ്മോള് വിളിക്കുക, നിന്റെ ഭർത്താവിനെ വിട്ടേച്ച് വരാൻ പറഞ്ഞ നീ വരുമോ എന്ന്. ശ്രദ്ധിച്ചു നോക്കണേ, ഇന്നലെ വരെ പോറ്റി അമ്മയെ നീ എന്ന് വിളിച്ച മോള്. പ്രൈസ് ദി ലോർഡ്. സ്വന്തം മകൾ അമ്മയെ നീ എന്ന് വിളിക്കുന്നു. ഇത് പുത്തിരിയാണോ? ഈ ദേശത്ത്, നമ്മുടെ ദേശങ്ങളിൽ ഇത് പുത്തിരിയാണോ? തന്നോളം എത്തിക്കഴിഞ്ഞാൽ താനെന്ന അപ്പനെ മോൻ വിളിക്കും, നീ എന്ന അമ്മയെ മോള് വിളിക്കും. കുഞ്ഞേ, ഇത് ദുഷ്ടലോകമാ. നിന്നെ ഓർത്തുകൊണ്ട് സ്വർഗം അനുദപിച്ചു കൊണ്ടിരിക്കുക.
എന്തിനാ നീ ഭൂമിയിൽ ജനിച്ചത്? നിന് ഇഷ്ടത്തിന് ജീവിപ്പാടല്ല.
ജന്മന്തം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിന്റെ വഴിയിൽ കൂടി നടക്കാനാ. പ്രൈസലോ,
പ്രൈസലോ. ഇത് കണ്ട 120 മനുഷ്യൻ പാപം ചെയ്ത് മുഴുത്തപ്പോ സ്വർഗം നിശ്ചയിച്ചു, ഇവതിയായുസ്സിനെ വീണ്ടും നട്ടിച്ചുരുക്കാം.
സഹോദരിമാർക്ക് ഇവൻ എഴുത്തെഴുതാൻ തുടങ്ങും,
എഴുത്തിൽ കുത്തുവാക്കാരംഭിക്കും. എടാ, ഇദ്ദേഹം എന്റെ മാത്രം നന്ദയല്ല, നിങ്ങളുടെയും കൂടി അപ്പമ്മ അപ്പനാ. അതുകൊണ്ട് വന്ന് നോക്കിക്കൊള്ളണം, എനിക്ക് മാത്രം ഈ ഭാരമേറ്റെടുക്കാൻ വയ്യ എന്ന് എഴുതുന്ന മക്കളില്ലേ?
പ്രൈസലോ, ദുഃഖത്തോടെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇന്ന് പലർക്കും കഷണ്ടി ഉണ്ട്, എനിക്കുണ്ട് കഷണ്ടി. ഇത് ഫാഷനായി ഇപ്പൊ. പക്ഷെ പണ്ട് കഷണ്ടി ഫാഷനല്ല. പണ്ടത്തെ അപ്പച്ചന്മാരെ കഷണ്ടി ഉണ്ടല്ലോ, ഫാഷനല്ല. അതെന്താണെന്നറിയാമോ?
മക്കളെ വളർത്താൻ വേണ്ടി ചുമട് ചുമന്നത്.
പ്രൈസ് ദി ലോർഡ്.
സ്വന്തം മകളെ കാല നിർത്തുവാൻ അവനെ ഉറപ്പിക്കുവാൻ വേണ്ടി ചുമട് ചുമന്ന പിതാക്കന്മാരുടെ സൗന്ദര്യം പോയി. അവർ കഷ്ടപ്പെട്ടു മക്കളെ വളർത്തി.
മക്കള് വളർന്നു, അപ്പൻ കിടപ്പിലായി, അമ്മ കിടപ്പിലായി. അമ്മ കിടപ്പിലായി ഒരു വർഷം മക്കൾ നോക്കും. ഒരു വർഷം കഴിയുമ്പോൾ മക്കൾ അപ്പന്റെ കിടപ്പിൽ കഷ്ടപ്പെടും. അറിയാതെയാണെങ്കിലും അകത്തെ മുറി വന്നിച്ച് പറയും, എന്റെ ദൈവമേ അങ്ങ് എടുക്കരുതോ,
എന്റെ ദൈവമേ അങ്ങ് വിളിക്കരുതോ.
മരുമോള് വന്നിട്ട് പറഞ്ഞ കുത്തുവാക്കുകൾ, മക്കള് പറയുന്ന കുത്തുവാക്കുകൾ, എപ്പോഴും അപ്പന്റെ കൂടെ കിടന്നിരുന്ന മക്കൾ വല്ലപ്പോഴും വരാതിരിക്കുന്ന കാഴ്ച കണ്ട് കിടക്കുമേലായിരിക്കുന്ന പിതാവ് മനസ്സിൽ പറയും, ദൈവമേ അങ്ങ് എടുക്കരുതോ. ബൈബിൾ പറഞ്ഞത്ര ശക്തമാ,
80
കഴിഞ്ഞാൽ പിന്നെ കഷ്ടം.
പ്രൈസ് ദി ലോർഡ്.
സ്നേഹിത, എന്താ ഇതിന്റെ അർത്ഥം? നിത്യായുസ്സിനെ പാപത്താൽ നീ മാറ്റി 80 വയസ്സിൽ കുറച്ച് നീ എത്തിയപ്പോൾ
ദൈവം നിശ്ചയിച്ച് 80 ആകുമ്പോ മരണം കിട്ടുമെന്നോർത്ത് ആ സമയത്തെങ്കിലും ദൈവത്തെ വിളിക്കുമെന്ന്. പക്ഷെ 80 അവൻ പാപം ചെയ്യുന്നതിൽ ഒരു ഉറവില്ല.
നീ
ശ്രദ്ധിക്കണേ. അപ്പൊക്ക് 80 കിടക്കമേ കിടക്കമേ എന്തോ വാവാന്ന് കേട്ടോ പറഞ്ഞു തരാം. അമ്മച്ചിയുടെ കാലും കൈയും തളർന്നാലും നാക്ക് തളർന്നില്ലയോ പാപം കുറയൂല. അപ്പച്ചന്റെ കൈയും കാലും തളർന്നാലും നാക്ക് തളരാത്തോളം കാലം അപ്പച്ചന്റെ പാപം കുറയത്തില്ല. ഉത്തരം പറയാ, 80 കഴിഞ്ഞ് അമ്മച്ചി കിടക്കമേൽ 2 ഏറെ കിടപ്പ.
അടുക്കൽ വരുന്ന മരുമക്കളെ കുറിച്ചും മക്കളെ കുറിച്ചും അയൽവക്കാർ വല്ലപ്പോഴും കേറി വരുമ്പോ പറയും, എടീ സൂസായ നിനക്കറിയാവ.